അത് ശ്രോതാവിന് മനസ്സിലാകുമ്പോഴേ ഭാഷണം സഫലമാകും. ഈ നാല് ധർമ്മങ്ങളിലും ഭാഷണം വിജയിക്കേണ്ടതുണ്ട്. അർത്ഥചതുഷ്ടയിലും പരാജിതമാകുന്ന ഭാഷണങ്ങളുണ്ട്. ഒരംശത്തിലുണ്ടാകുന്ന പരാജയം സമഗ്രമായ പരാജയത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഒരു ധർമ്മം മറ്റൊന്നിനെ അപേക്ഷിച്ച് പ്രധാനമായി തീർന്നെന്ന് വരാം. ഒരു വൈജ്ഞാനിക പ്രബന്ധത്തിൽ പ്രതീതിക്കായി ആയിരിക്കും പ്രാമുഖ്യം. ഓഗ്ഡനോടൊപ്പം എഴുതി 1923 റിച്ചാർഡ്സ് പ്രകാശിപ്പിച്ച ദ മീനിങ് ഓഫ് ദ മീനിങ് എന്ന ഗ്രന്ഥത്തിൽ ശാസ്ത്രകൃതികളിലും വസ്തുതാപരമായ രചനകളിലും ഉപയുക്തമാകുന്ന ഭാഷയും കവിതാഭാഷയും തമ്മിലുള്ള വ്യക്തിരേഖകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കവിത സൂചനയ്ക്കായല്ല ഭാഷയെ ഉപയോഗിക്കുന്നത്. കവിതയിലെ ഭാഷാപ്രയോഗം വൈകാരികമാണ്. കവിതയും മൂല്യവും. മനുഷ്യ മനസ്സ് അന്തസ്തോദനങ്ങളുടെ അഥവാ പ്രാണോദനങ്ങളുടെ ഒരു കലവറയാണ്. ഇവയിൽ പലതും അന്യോന്യം ഇടപെടുകയും സംഘർഷത്തിലേർപ്പെടുകയും ചെയ്യുന്നു. ഇവയുടെ സമീകരണം ജീവിത നിർവഹണത്തിന് അത്യാവശ്യമാണ്. ലിപ്സകൾ, വിരാഗങ്ങൾ എന്നിങ്ങനെ അന്തസ്തോദനകളെ രണ്ടായി തിരിക്കാം. ഒരു ലിപ്സയെ അഭിരതിയെ സംതൃപ്തമാക്കുന്ന ഏതൊന്നിനെയും നമുക്ക് മൂല്യവത്തായി കരുതാം. ലിപ്സകൾക്കധികം സംതൃപ്തമാകണമെന്ന് മനുഷ്യരാഗ്രഹിക്കുന്നത്. താരതമ്യേന പ്രധാനമായ ലിപ്സകളാണ് സംതൃപ്തമാകേണ്ടത്. ഈ പശ്ചാത്തലത്തിലാണ് റിച്ചാർഡ്സ് മൂല്യത്തെ നിർവചിക്കാൻ ഒരുമ്പെടുന്നത്. ഒരു ലിപ്സയെ തത്തുല്യമോ അതിലും പ്രധാനമായ മറ്റൊരു ലിപ്സയെ വന്ധ്യമാക്കാതെ സംതൃപ്തിപ്പെടുത്തുന്ന ഏതും മൂല്യവത്താണ്. പേജ് 243. അന്തസ്തോദനങ്ങളുടെ പ്രാതോണതകളുടെ സമീകരണം ഇല്ലാത്ത മനുഷ്യന് മാത്രം നേരം പോലും ജീവിച്ചിരിക്കാനാവില്ല. മനഃശാസ്ത്ര ദൃഷ്ടതയിൽ മണിക്കൂറിനും മാറിക്കൊണ്ടിരിക്കുന്ന സത്വമാണ് മനുഷ്യൻ്റേത്. ഈ പരിവർത്തനേതനയിൽ ചില മാനസിക പ്രവണതകൾ മാറ്റമില്ലാതെ നിലനിൽക്കും. പ്രാണോദനങ്ങളുടെ വ്യവസ്ഥാപനം ജീവിതത്തിന് അനുഭക്ഷണീയമാണ്. ചില പ്രാണോദനങ്ങൾ വ്യവസ്ഥമാകുന്നതോടെ മറ്റു ചിലത് നിരോധിതമോ ഉപേക്ഷിതമോ ആയിത്തീരുന്നു. നിരോധിത പ്രാണോദനങ്ങളുടെ വ്യാപ്തിയും പ്രാധാന്യവും കണക്കാക്കി മാത്രമേ വ്യവസ്ഥാപനത്തിൻ്റെ ഭദ്രത നിർണയിക്കാനാവൂ. കലകളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച ന്യൂനനിർണയനം മനസ്സിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അജ്ഞതയുടെ ഫലമാണെന്ന് റിച്ചാർഡ്സ് പറയുന്നുണ്ട്. സാധാരണ ജീവിതാനുഭവങ്ങളിൽ ധാരാളം തടസ്സിലകളുണ്ട്. എന്നാൽ ഭാവനാത്മക അനുഭവത്തിൽ കലയിൽ അനുഭവത്തിൽ ഈ വിഘ്നങ്ങളില്ല. സാധാരണ മനുഷ്യൻ തൻ്റെ പ്രാണോദരങ്ങളിൽ 19 അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അവയെ വ്യവസ്ഥപ്പെടുത്താൻ അവന് കഴിയാറില്ലെന്നതാണ് കാരണം. കവിയാകട്ടെ അനുഭവങ്ങളുടെ ക്രമീകരണത്തിൽ വിദഗ്ധനാണ്. പരസ്പരം ഇടപെടുകയും ഏറ്റുമുട്ടുകയും ചെയ്യുന്ന അന്തസ്തോദനകളെ അയാൾ സംശ്ലേഷണം ചെയ്ത് സന്തുലിതമാക്കുന്നു. കവി വിളിച്ചുണർത്തുന്ന പ്രണോദനങ്ങൾ സ്വതന്ത്രമാക്കപ്പെടുന്നു. സാധാരണ ചുറ്റുപാടിൽ അവ ദമനങ്ങളായി കിടക്കുകയേയുള്ളൂ. ഒരേ വംശത്തിലുള്ള എല്ലാ മനുഷ്യരിലും തുല്യമാണ് പല പ്രണോദനങ്ങളും. അവരുടെ പ്രേരണകളും ആചാരങ്ങളും തുല്യമായിരിക്കും. അതേസമയം പരസ്പരം ചേരാത്ത ഒട്ടേറെ പ്രാണോദനങ്ങളിൽ അവരും ഉണ്ടായിരിക്കും. പ്രാണോദനങ്ങളുടെ അനുരഞ്ജനമാണ് കല നിർവഹിക്കുന്നത്. ഇതാകട്ടെ ഒരു സബോധ പ്രവൃത്തിയുടെ ഭാഗമായി സംഭവിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കണം. മനഃശാസ്ത്രപരമായ ഒരു പ്രയോജനവാദമാണ് റിച്ചാർഡ്സിൻ്റെ സാഹിത്യ സിദ്ധാന്തത്തിലുള്ളത്. എത്രയും അധികം ലിപ്സുകളുടെ പൂരണമാണ് കലയെ മൂല്യവത്താക്കുന്നത്. പ്രാണോദനങ്ങളുടെ സന്തുലനമാണ് കല സാധ്യമാക്കുക. സന്തുലിതമായ ഒരു മാനസികാവസ്ഥയുടെ ദൃഷ്ടിയാണ് കവിത. ഇതേ അവസ്ഥയുടെ സംവേദനമാണ് കലയുടെ ധർമ്മം. സ്ഥിരാവ്യൂഹം സ്വസ്ഥം എന്ന് വരുമ്പോഴാണ് ഒരു കലാസൃഷ്ടി വിജയിക്കുന്നത്. അനുഭവങ്ങളിൽ ഉൾച്ചേർന്നിരിക്കുന്ന പ്രാണോദനങ്ങൾ അനവധിയാകാം, വ്യത്യസ്തങ്ങളുമാകാം, സീമിതമാകാം, സമാനങ്ങളുമാകാം. മനോഭാവങ്ങളെ ചഞ്ചലതയിൽ നിന്ന് അവ്യക്തതയിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി സാധാരണക്കാരൻ പല സന്ദർഭങ്ങളിലും പ്രാണോദനങ്ങളെ വലിയൊരളവോളം അമർത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പേജ് 244. അവയുടെ അനുരഞ്ജനത്തിന് അയാൾ പ്രാപ്തനല്ല. കലാകാരനാകട്ടെ അവയിലൊരു നല്ല പങ്കിനെ അനുരഞ്ജിപ്പിക്കുന്നു. കല മൂല്യവത്താകുന്നത് അങ്ങനെയാണ്. തന്മൂലം റിച്ചാർഡ്സ് കലയെ രേഖപ്പെടുത്തുന്നത് ഇപ്രകാരം നിർവചിക്കുന്നു. രേഖപ്പെടുത്തപ്പെട്ട മൂല്യങ്ങളുടെ ഈടുവയ്പ്പാണ് കലകൾ. പാഠാപഗ്രഥനം. 1929 ഐ എ റിച്ചാർഡ്സ് ദ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. പ്രസ്തുത ഗ്രന്ഥത്തിലൂടെ സാഹിത്യകൃതയുടെ ശാസ്ത്രീയമായ പാഠാപഗ്രഥനത്തിന് റിച്ചാർഡ്സ് തുടക്കം കുറിച്ചു. 12 കവിതകളുടെ നിഷ്കൃഷ പഠനം ആ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കത്തിൽ പ്രധാനപ്പെട്ട ഇനം. കോംബ്രിഡ്ജിലെ സ്വന്തം വിദ്യാർത്ഥികളെ കൊണ്ട് മേൽപ്പറഞ്ഞ കവിതകൾ വ്യാഖ്യാനം എഴുതിക്കുകയും ആ വ്യാഖ്യാനങ്ങൾക്ക് തൻ്റെതായ രീതിയിൽ ഉപസംഹാരം എഴുതി ചേർക്കുകയുമായിരുന്നു പ്രൊഫസർ റിച്ചാർഡ്സ് ചെയ്തത്. ആ പഠന സംഗ്രഹം വിശ്വവിമർശന ചരിത്രത്തിലെ ഒരു മഹാസംഭവമായി തീർന്നു. വിമർശനം അന്തർജ്ഞാനത്തെയോ സമുദ്രങ്ങളെയോ അല്ല അവലംബിക്കേണ്ടത്. വാഗ്മയത്തിൻ്റെ വസ്തുനിഷ്ഠമായ പഠനത്തിലാണ് വിമർശകൻ മുഴുകേണ്ടത്. കവിയെ വിമർശകൻ ശ്രദ്ധിക്കേണ്ടതില്ല. കോംബ്രിഡ്ജിലെ വിദ്യാർത്ഥികൾക്ക് റിച്ചാർഡ്സ് നൽകിയ അച്ചടിപ്പുറങ്ങളിൽ കവികളുടെ പേരുകൾ കൊടുത്തിരുന്നില്ല. സംവേദനോപായമായ വാക്കിലാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ അപഗ്രഥന ശേഷി വ്യാപരിപ്പിച്ചത്. കവിതയിലെ വാക്കുകൾ വൈകാരികമാണ്. കാവ്യഭാഷ ഉക്തിവൈചിത്രമാരുടെ ഭാഷയാണ്. വാക്കും സന്ദർഭവുമായി ബന്ധമുണ്ട്. സന്ദർഭം മാറുമ്പോൾ വാഗർത്ഥവും മാറും. അർത്ഥം സന്ദർഭത്തെ ആധാരമാക്കുന്നുവെന്ന് റിച്ചാർഡ്സ് പറയും. വാക്കിൻ്റെ ശബ്ദവും വികാര സംവേദനത്തിന് അത്യാവശ്യമാണ്. താളവും വൃത്തവും വാഗാർത്ഥത്തെ നിർണയിക്കുന്ന ഘടകങ്ങളാണ്. രൂപക ഭാഷയുടെ ഉപയോഗം സംവേദനത്തെ സഹായിക്കും. സാധാരണ പ്രയോഗത്തിൽ നിന്നും നവ്യപ്രയോഗത്തിലേക്കുള്ള വാക്കിൻ്റെ ഷിഫ്റ്റ് ആണ് രൂപകം. രൂപകങ്ങളുടെ ഏറെ പറഞ്ഞു വയ്ക്കാൻ കവിക്ക് കഴിയുമെന്ന് റിച്ചാർഡ്സ് സ്പഷ്ടമാക്കുന്നു. കാവ്യവിമർശനത്തെ കാവ്യനിഷ്ഠമാക്കിയ വിമർശകനാണ് റിച്ചാർഡ്സ്. വായനയെ അദ്ദേഹം പാഠത്തിനുള്ളിലാണ് പ്രതിഷ്ഠിക്കുന്നത്. പാഠം ഒരു ഭാഷീയ സംഭവം മാത്രമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതേസമയം സാഹിത്യ ലക്ഷണം ഭാഷയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഭാഷയുടെ ഭാവാത്മകത തൊട്ടറിഞ്ഞ രസികനാണ് അദ്ദേഹം. ഭാഷയുടെ സംവേദനയ്ക്കാണല്ലോ റിച്ചാർഡ്സ് ഊന്നലേകുന്നത്. പേജ് 245 42 ഇന്റർനാഷണൽ ഫാലസി. വിമർശകന്റെ മൂല്യനിർണയത്തിനുമേൽ എഴുത്തുകാരന്റെ ഉദ്ദേശത്തിന് ഇംഗിതത്തിന് എന്തധികാരമാണുള്ളത്? കവിയുടെ വിവക്ഷിതം അറിഞ്ഞിട്ട് വേണം കവിത ആസ്വദിക്കേണ്ടതെന്ന പക്ഷം ഇപ്പോഴും ചിലർ വെച്ചു പുലർത്തുന്നുണ്ട്. പ്രാചീന ഭാരതീയർക്ക് കവിതയെക്കുറിച്ച് ഇമ്മാതിരി തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നില്ല. കവിതാരസചാതുര്യം വ്യാഖ്യാദേവിത്തി നോ കവി എന്നിവർ എഴുതി വച്ചിട്ടുമുണ്ട്. എന്നിട്ടും കവിതയും കൊണ്ടും കവിയുടെ വീട്ടിലേക്ക് പറയുന്നവരാണ് ഒട്ടും മിക്ക രസിക ശിരോമണികളും. വില്യം കെ ബിസാറ്റും എം സി ബിയേഴ്സ്ലിയും ചേർന്നെത്തിയ ദ വെർബൽ ഐക്കൺ എന്ന ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രബന്ധമാണ് ദ ഇൻറ്റൻഷൽ ഫലസി. പുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കുന്നതിന് മുൻപ് പ്രസ്തുത രചന പ്രസ്തുത രചന ഒരു ആനുകാലികത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. എഴുത്തുകാരൻ്റെ ഇംഗിതം തേടുന്നവരെ പാടെ നിരേശപ്പെടുത്തിയ വിസ്ഫോടകമായ ഒരു ലേഖനമായിരുന്നു ഇത്. അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒരു സംക്ഷേപമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇംഗിതം അഥവാ വക്തൃവിവക്ഷ എന്നാൽ എന്താണ്? എഴുത്തുകാരനെ എഴുതാൻ നിർബന്ധിച്ച ഘടകം. അയാൾക്ക് സ്വരചനയെക്കുറിച്ചുള്ള മനോഭാവം മുതലായ ആശയങ്ങൾ ഇംഗിതമെന്ന പരികൽപ്പനയിൽ ഉള്ളടങ്ങും. എഴുത്തുകൊണ്ട് എഴുത്തുകാരൻ ഉദ്ദേശിച്ചതെന്തോ അതാണ് ഇംഗിതം. എഴുത്തുകാരൻ്റെ മനസ്സിലെ പദ്ധതി അഥവാ രൂപകൽപ്പനയാണ് ഇംഗിതം. കവിത നിരൂപകൻ്റെ സ്വന്തമല്ലെന്നും പ്രൊഫസർ സ്റ്റോൾ പറഞ്ഞിട്ടുണ്ട്. പല വിമർശകരും ആ അഭിപ്രായം പുലർത്തുന്നവരാണ്. പക്ഷേ അത് ശരിയല്ലെന്ന പക്ഷമാണ് വിംസാറ്റിനും ബി എ സ്ലറിക്കുമുള്ളത്. കവിത വിമർശകൻ്റെയോ എഴുത്തുകാരൻ്റെയോ സ്വന്തമല്ല. കവിത ബഹുജനത്തിൻ്റെതാണ്. ബഹുജന സമ്പത്തായ ഭാഷയിലൂടെയാണ് കവിത വെളിവാകുന്നത്. കവിത മനുഷ്യനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിർമ്മാണാത്മകമായ വിമർശനം മൂന്ന് ചോദ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഗേതെ പ്രസ്താവിക്കുകയുണ്ടായി. പ്രസ്തുത ചോദ്യങ്ങൾ വിംസാറ്റും ബിയേഴ്സും ഉദ്ധരിക്കുന്നുണ്ട്. വാട്ട് ഡിഡ് ദ ഓദർ സെറ്റ് ഔട്ട് ടു ഡു? വാട്ട് ഹിസ് പ്ലാൻ റീസണബിൾ ആൻഡ് സെൻസിബിൾ? ആൻഡ് ഹൗ ഫാർ ഡിഡ് ഹി സക്സീഡ് ഇൻ ക്യാരിയിങ് ഇറ്റ് ഔട്ട്? ഒരു കാര്യം സമ്മതിക്കാം, വിമർശകർക്കും പ്രൊഫസർമാർക്കും പറയാനാവാത്ത ചില കാര്യങ്ങൾ കവികൾക്ക് പറയാൻ കഴിയും. കവിയുടെ സന്ദേശം ആഹ്ലാദകരമായിരിക്കുകയും ചെയ്യും. എങ്കിലും കവിതയുടെ മൂല്യനിർണ്ണയം കവിയുടെ ഉള്ളിലല്ല, പുറത്താണ് നടക്കുന്നത്. കവി വ്യക്തിയുടെ പഠനവും കവിസൃഷ്ടിയുടെ പഠനവും ഒന്നല്ല. പേജ് 246 സർഗപ്രക്രിയയിലെ യോഗാനുഭവത്തെക്കുറിച്ചോ ആവിഷ്കരണ മുഹൂർത്തത്തിൽ കവി ചെന്നെത്തുന്ന പ്രതലങ്ങളെക്കുറിച്ചോ അല്ല വിംസാറ്റും ബി എസ് ലുദിയും തർക്കുന്നത്. കവിതയുടെ മൂല്യനിർണ്ണയത്തിൽ ഇത്തരം കാര്യങ്ങൾ പ്രസക്തമല്ലെന്നതാണ് പ്രസ്തുത. ഒരു കലാസൃഷ്ടിയുടെ മൂല്യനിർദ്ധാരണം ബഹുജനസ്ഥിതമാണ്. ഭക്തൃവിവർഷ പദ്ധതിയുടെ പ്രിയ സംജക്കൾ ഈ സത്യം മൂടിവയ്ക്കാനാവില്ല. ആത്മാർത്ഥത, അനൈച്ഛികത, അന്യന്യത, മൗലികത മുതലായ സംജ്ഞകൾ ഭക്തൃവിവക്ഷ ഭാഷാ സങ്കല്പനത്തിലൂടെ വക്താക്കൾ എടുത്തു പെരുമാറും.